എന്റെ പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് രക്ഷ വേണമെങ്കിൽ താങ്കൾ ക്രിസ്തുവിന്റെ ക്രൂശിങ്കിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. അത് മാത്രമാണ് മാർഗം. നിഗളിയായി താങ്കൾക്ക് യേശുവിന്റെ അടുത്ത് വന്നു നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. താങ്കൾ ചില പ്രത്യേക ആചാരങ്ങളിലോ രീതികളിലോ ആശ്രയിക്കുന്നു എന്ന് യേശുവിന്റെ അടുത്ത് വരുമ്പോൾ താങ്കൾക്ക് പറയുവാൻ കഴിയുകയില്ല. താങ്കൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു അവകാശവും ഒരു വ്യവസ്ഥയും ഉന്നയിക്കാനില്ലാത്ത വ്യക്തിയായിട്ടാണ് അവിടുത്തെ രക്തത്തിൽ കഴുകൽ പ്രാപിപ്പാനായി കടന്നു വരേണ്ടത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാലും
സ്വയം പ്രശംസിക്കുന്ന ആളുകൾ ദൈവത്തിനും മനുഷ്യർക്കും മുഷിപ്പുണ്ടാക്കുന്നവരാണ്. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അതിന് നല്ല ഒരു ഉദാഹരണമാണ്. ആരാം രാജ്യത്തെ സേനാപതിയായിരുന്ന നയമാന്റെ സംഭവം നമുക്ക് ഇന്നുകൂടി പഠിക്കുവാനായിട്ടുണ്ട്. രണ്ട് രാജാക്കന്മാർ 5-ാം അധ്യായത്തിലാണല്ലോ നാം അത് വായിക്കുന്നത്. അതിന്റെ ആദ്യത്തെ 11 വാക്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. ഏലിശയുടെ ശുശ്രൂഷയുടെ വിവിധ വശങ്ങളാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാം രാജ്യത്തെ സേനാപതിയായിരുന്ന നയമാൻ കുഷ്ഠരോഗിയായിരുന്നു. തനിക്കൊരു വിടുതലിനു വേണ്ടി അവൻ മുട്ടാത്ത ഇടങ്ങളില്ല. എന്നാൽ എല്ലായിടത്തും നിരാശ മാത്രം ശേഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന ഇസ്രായേൽക്കാരത്തി അടിമ ശമരിയിലെ പ്രവാചകനെക്കുറിച്ച് പറയുന്നു. ആദ്യം നയമാൻ ഇസ്രായേൽ രാജാവിന്റെ അടുത്ത് ചെന്നെങ്കിലും പിന്നീട് ഏലിശയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഏലിശയുടെ അടുത്തേക്ക് ചെന്ന നയമാന് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു രാജ്യത്തെ സേനാപതിയായിരുന്ന നയമാൻ ഒരു വീരപുരുഷൻ തന്നെയായിരുന്നു. അവൻ എവിടെ ചെന്നാലും അവന് വലിയ വരവേൽപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ ഏലിശയുടെ കയ്യിൽ നിന്നും ഒരു സാധാരണക്കാരന് ലഭിക്കുന്ന സ്വീകരണം മാത്രം ലഭിച്ചപ്പോൾ നയമാൻ ക്രൂദ്ധിച്ചു. അഹങ്കാരിയായ ഒരുവൻ അവൻ രാജകീയമായ ഒരു വരവേൽപ്പാണ് പ്രതീക്ഷിച്ചത്. അതെ, ഏതെങ്കിലും ഒരു പുണ്യനദിയിൽ പോയി മുങ്ങുവാൻ പറഞ്ഞാൽ അത് യുക്തിക്ക് നിരക്കുന്നതാകാം. എന്നാൽ ഈ യോർദാൻ അഴുക്ക് നിറഞ്ഞ ഒരു അരുവി മാത്രമാണ്. അതിൽ മുങ്ങിയാൽ കുഷ്ഠമില്ലാത്തവർക്ക് പോലും കുഷ്ഠം പിടിക്കുവാൻ സാധ്യതയുണ്ട്. തന്നെ പോലെ നല്ല സ്ഥാനമുള്ള ഒരു വ്യക്തി യോർദാനിൽ പോയി മുങ്ങുക എന്ന് പറഞ്ഞാൽ അത് അഭിമാനത്തിന് ചേരുന്നതല്ല പോലും. എന്നാൽ സൌഖ്യം വേണമെങ്കിൽ നയമാൻ സ്വയം താഴ്ത്തി ഏലിശയുടെ ആജ്ഞ അതേപടി അനുസരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ മടങ്ങിപ്പോകാം. ദൈവത്തോടുള്ള അനുസരണം താഴ്മയിലാണ് ആരംഭിക്കുന്നത്. നമ്മുടെ വഴിയേക്കാൾ നല്ലതാണ് അവിടുത്തെ വഴിയെന്ന് നാം വിശ്വസിക്കണം. അവൻ പ്രവർത്തിക്കുന്ന വിധം നമുക്കെപ്പോഴും മനസ്സിലായില്ല എന്ന് വന്നേക്കാം. എന്നാൽ വിനയത്തോടെ അനുസരിക്കുന്ന പക്ഷം നാം അവന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കും. നാം ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങൾ: 1, ദൈവത്തിന്റെ വഴികളാണ് ഏറ്റവും നല്ലത്. 2, മറ്റെന്തിനേക്കാളുമേറെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുവാൻ അനുസരണമാണ് നോക്കുന്നത്. 3, തന്റെ ഉദ്ദേശം സാധിക്കുവാൻ ഏത് വിധവും ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ നാം വിശ്വസിക്കുമ്പോൾ ദൈവം സഹായിപ്പാൻ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ ക്രൂദ്ധിച്ച് നിൽക്കുന്ന ഒരു നയമാനെയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുകൊണ്ടിരുന്നത്, 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ. ഇന്ന് 12-ാം വാക്യം മുതൽ നമുക്ക് പഠിക്കാം. 12-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ട്: ദമ്മശേക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി. നയമാനോട് ഇക്കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. യോർദാൻ നദി ചെളി നിറഞ്ഞ നദിയാണ്. ഞാൻ എന്തുകൊണ്ട് ചെളിവെള്ളം നിറഞ്ഞ യോർദാനിൽ മുങ്ങണം? അതിനേക്കാൾ നല്ല നദികൾ ഉണ്ടല്ലോ, അവയിൽ എനിക്ക് പോയി മുങ്ങരുതോ? ഇതാണ് നയമാന്റെ ചോദ്യം. യുക്തിക്ക് ചേരുന്നതാണ്, ന്യായമായതാണ്. ഇതിൽ നമുക്കൊരു ആത്മീയ പാഠം പഠിക്കുവാനുണ്ട്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിങ്കിലേക്കുള്ള ആ വരം വിശ്വാസത്തോടെ കടന്നു വരുവാൻ അനേകർ വിമുഖത കാണിക്കുന്നു. അത് അവർക്ക് അപമാനകരമാണ്, അത് ലജ്ജാകരമായി അവർ ഗണിക്കുന്നു. ജനം ക്രൂശിങ്കിലേക്ക് കടന്നു വരുന്നതിന് ആഗ്രഹിക്കുന്നില്ല, നേരെ മറിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യുവാനാണ് അവർക്ക് താൽപര്യം. നയമാന്റെ നിഗളം ശ്രദ്ധിക്കുക. ദമ്മശേക്കിലെ നദികളാണ് യോർദാൻ നദിയേക്കാൾ നല്ലവയെന്ന് അവൻ പറയുന്നു. വാസ്തവത്തിൽ അവയിലെ വെള്ളം യോർദാനിലെ വെള്ളത്തേക്കാൾ ശുദ്ധമായിരുന്നു. യോർദാനിൽ മുങ്ങുവാൻ പ്രവാചകൻ അവനോട് കൽപ്പിച്ചത് നയമാന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതായി അവൻ പരിഗണിച്ചു. എന്നാൽ എന്റെ പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് രക്ഷ വേണമെങ്കിൽ താങ്കൾ ക്രിസ്തുവിന്റെ ക്രൂശിങ്കിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. അതുമാത്രമാണ് മാർഗം. നിഗളിയായി താങ്കൾക്ക് യേശുവിന്റെ അടുത്ത് വന്ന് നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. താങ്കൾ ചില പ്രത്യേക ആചാരങ്ങളിലോ രീതികളിലോ ആശ്രയിക്കുന്നു എന്ന് യേശുവിന്റെ അടുത്ത് വരുമ്പോൾ താങ്കൾക്ക് പറയുവാൻ കഴിയുകയില്ല. താങ്കൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു അവകാശവും ഒരു വ്യവസ്ഥയും ഉന്നയിക്കാനില്ലാത്ത വ്യക്തിയായിട്ടാണ് അവിടുത്തെ രക്തത്തിൽ കഴുകൽ പ്രാപിപ്പാനായി കടന്നു വരേണ്ടത്. ക്രൂശിൽ യേശുക്രിസ്തു താങ്കൾക്ക് വേണ്ടി നിവർത്തിച്ച ആ പ്രവൃത്തിയിൽ താങ്കൾ വിശ്വസിക്കുക മാത്രമേ വേണ്ടൂ. ലളിതമായ വിശ്വാസം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ ഇന്ന് താങ്കളുടെ പ്രത്യേകമായ ആചാരാനുഷ്ഠാനങ്ങളിലാണോ ആശ്രയം വയ്ക്കുന്നത്? ഒന്ന് ചിന്തിക്കൂ. അത് താങ്കളെ രക്ഷിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എങ്കിൽ നയമാനുണ്ടായിരുന്ന ചിന്താഗതി തന്നെയാണ് താങ്കൾ ഇന്നും വെച്ചു പുലർത്തുന്നത്. രക്ഷയ്ക്കായി, സൌഖ്യത്തിനായി ദൈവത്തിന്റെ മാർഗം അംഗീകരിക്കുകയാണ് താങ്കൾ ചെയ്യേണ്ടത്. താങ്കൾ താങ്കളുടെ ചിന്താഗതിയാൽ രക്ഷിക്കപ്പെടുന്നില്ല. അത് തീരെ നിസാരം എന്നൊരിക്കലും കരുതരുത്. ഇതിനേക്കാൾ വലുത് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്, പിന്നെന്തിനാണ് ഈ ചെറിയ വിശ്വാസം കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നത് എന്ന് ചോദിച്ചേക്കാം. ഇന്ന് അനേകരും എത്ര പണവും നൽകി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. വ്രതം നോക്കി, തീർത്ഥയാത്ര നടത്തി, ദൈവപ്രസാദം നേടുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പാട്ടക്കണക്കിന് എണ്ണ കൊടുത്തോ കുന്തിരുക്കവും മെഴുകുതിരിയും കത്തിച്ചോ രക്ഷ ലഭിക്കുമെങ്കിൽ തയ്യാറാണ്. നയമാനും ഏലീശ അങ്ങനെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ തൃപ്തിപ്പെട്ടേനെ. അതുമാത്രമല്ല, ഞങ്ങളുടെ നാട്ടിൽ ഇതിലും നല്ലതുണ്ട് എന്നാണ് നയമാൻ പറയുന്നത്. ഞങ്ങളുടെ മതം, ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ തത്വജ്ഞാനം എന്നു വേണ്ട, ഞങ്ങൾക്കിതിനേക്കാൾ ശ്രേഷ്ഠമായതുണ്ട്. തന്റെ രോഗത്തിന്റെ സൌഖ്യത്തിന് പറഞ്ഞ മാർഗം വെറും നിസാരമായി തോന്നിയതിനാൽ നയമാൻ ക്രോധത്തോടെ തിരികെ പോകുവാൻ ഒരുങ്ങുകയാണ്. അവനൊരു വീരപുരുഷനായിരുന്നു. അവൻ വീരപുരുഷന് ചേരുന്ന ഒരു ചികിത്സ മാത്രമാണ് പ്രതീക്ഷിച്ചത്. എല്ലായിടത്തും അവൻ അങ്ങനെ മാത്രമല്ലേ കിട്ടിയിരുന്നത്. സ്വാർത്ഥ ഇച്ഛയാലും നിഗളത്താലും നിറഞ്ഞു നിന്ന നയമാൻ വിശ്വാസത്തിന്റെ ഈ ലളിതമായ ചികിത്സ സ്വീകരിക്കുവാൻ മനസ്സില്ല. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ വീരോചിതമായി ഒന്നുമില്ല എന്ന് തോന്നും, കുറഞ്ഞത് ലോകത്തിന്. തന്റെ കുഷ്ഠം കഴുകിക്കളയുവാൻ നയമാൻ ചെയ്യേണ്ടിയിരുന്നതുപോലെയാണ് നമ്മുടെ പാപം കഴുകിക്കളവാൻ നാമും ചെയ്യേണ്ടിയിരിക്കുന്നത്. അതെ, ദൈവത്തിന്റെ കരുണ, അത് വിനയത്തോടെ അംഗീകരിക്കുക. വിശ്വാസമാർഗത്തോടുള്ള താങ്കളുടെ പ്രതികരണം താങ്കൾക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന സൌഖ്യത്തിൽ നിന്നും താങ്കളെ തിരിപ്പിക്കരുത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 13 വാക്യം നിങ്ങൾ നോക്കുമോ? എന്നാൽ അവന്റെ ഭൃത്യന്മാർ അടുത്ത് വന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകാ എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികം എന്ന് പറഞ്ഞു. നയമാൻ ഏലീശയുടെ വാക്കുകൾ കേട്ട് കോപിച്ച് പിന്തിരിഞ്ഞു പോകുവാനാണ് ശ്രമിച്ചത്. എന്നാൽ അവന്റെ ഭൃത്യന്മാർ നയമാനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. പ്രവാചകൻ വലിയൊരു കാര്യം അങ്ങയോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ അത് ചെയ്യുമായിരുന്നില്ലേ? രക്ഷയ്ക്കായി ഇന്ന് എത്രയോ ആളുകൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, തയ്യാറാണ്. എന്നാൽ രക്ഷയ്ക്കായി താങ്കൾ യാതൊന്നും ചെയ്യേണ്ടതായ ആവശ്യമില്ല. ക്രിസ്തു സകലവും താങ്കൾക്ക് വേണ്ടി ചെയ്തു തീർത്തിരിക്കുന്നു. അത് അംഗീകരിക്കുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. നാം ഭിക്ഷക്കാരെ പോലെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവിടുത്തെ അടുത്തേക്ക് ചെല്ലേണ്ടത് ആവശ്യമാണ്. നയമാനും ആ മാർഗത്തിൽ കൂടി ദൈവസന്നിധിയിൽ ചെല്ലേണ്ടത് ആവശ്യമായിരുന്നു. 14 വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി, അവൻ ശുദ്ധനായി തീർന്നു. അവസാനം ഏലീശ പറഞ്ഞതുപോലെ നയമാൻ യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. ഓരോ പ്രാവശ്യവും മുങ്ങി കയറുമ്പോൾ നയമാൻ തന്റെ ദേഹത്ത് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോഴൊക്കെയും അവൻ മനസ്സിൽ ചിന്തിച്ചു കാണും, ഞാൻ ശുദ്ധനാകുന്നില്ല, ഒന്ന് വങ്ങുന്നുപോലുമില്ല ഈ വിർണങ്ങൾ, കുഷ്ഠം എന്നെ വിട്ടുമാറുന്നില്ലല്ലോ, ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നവൻ ചിന്തിച്ചു കാണും. അപ്രകാരം വിചാരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവൻ വെള്ളത്തിൽ മുങ്ങി. 7 പ്രാവശ്യം അവൻ യോർദാനിൽ മുങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ സൌഖ്യം പ്രാപിച്ചു, പൂർണ്ണ സൌഖ്യം. 15 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം ഈ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മടങ്ങിവരുന്ന നയമാനെയാകുന്നു കാണുന്നത്. താൻ സൌഖ്യം പ്രാപിച്ചതിൽ നയമാൻ അതീവ സന്തുഷ്ടനും നന്ദിയുള്ളവനുമായിരുന്നു. താൻ കൂടെ കൊണ്ടുവന്നിരുന്ന വലിയേറിയ ആ വസ്തുക്കളുണ്ടല്ലോ, അത് ഏലിശയ്ക്ക് സമ്മാനമായി നന്ദി സൂചകമായി കൊടുക്കുവാൻ അവൻ കൊണ്ടുവന്നതാണ്. അത് സ്വീകരിക്കുവാൻ നയമാൻ ഏലിശയെ നിർബന്ധിക്കുന്നു. എന്നാൽ ദൈവം ചെയ്ത കാര്യത്തിന് പ്രതിഫലം വാങ്ങുവാൻ ഏലിശ തയ്യാറായിരുന്നില്ല. ഇന്ന് ഇതിൽ നിന്നും എത്രമാത്രം ഭിന്നമായിട്ടാണ് നടക്കുന്നതല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏലിശയ്ക്ക് ഗേഹസി എന്ന പേരോടുകൂടി ഒരു ബാല്യക്കാരനുണ്ടായിരുന്നു. ഈ വിലയേറിയ സമ്മാനങ്ങൾ നഷ്ടപ്പെടുന്നത് സഹിക്കുവാൻ ഗേഹസിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ നയമാന്റെ പിന്നാലെ ചെല്ലുന്നതാണ് തുടർന്ന് നാം കാണുന്നത്. 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഗേഹസി നയമാനിൽ നിന്ന് ഈ പ്രതിഫലം സ്വീകരിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് അത്യാഗ്രഹം കൊണ്ടാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും മൂലകാരണമാകുന്നു എന്ന് ദൈവജനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേ പ്രിയരെ, ഇന്ന് നമ്മുടെ മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹമാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ലുണ്ടോ? 24-25 വാക്യങ്ങളിൽ, കുന്നിനരികെ എത്തിയപ്പോൾ അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ബാല്യക്കാരെ അയച്ചു കളഞ്ഞു. അവർ പോകുകയും ചെയ്തു. പിന്നെ അവൻ അകത്ത് കടന്ന് യജമാനന്റെ മുമ്പിൽ നിന്നു. എന്നറിയ ഏലിശ അവനോട്, ഗേഹസിയെ, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയൻ എങ്ങും പോയില്ല എന്ന് അവൻ പറഞ്ഞു. നോക്കണേ, ഏലിശ ഇത് കാണരുത് എന്ന് ഗേഹസിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് നയമാന്റെ ആ ദാസന്മാരെ അവൻ പറഞ്ഞയച്ചു. പിന്നീട് ഗേഹസി തന്നെ അവ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു എന്നത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ സമ്മാനങ്ങൾ സുരക്ഷിത സ്ഥാനത്ത് മറച്ചുവെച്ചതിന് ശേഷം ഗേഹസി തന്റെ ജോലിയിൽ വ്യാപൃതനാകുന്നു. യാതൊന്നും വിശേഷാൽ സംഭവിച്ചില്ല എന്നേ ഗേഹസിയുടെ പെരുമാറ്റത്തിൽ തോന്നുമായിരുന്നുള്ളൂ. 27 വാക്യം നോക്കിക്കേ, ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കുമെന്ന് അവനോട് പറഞ്ഞു. അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി അവനെ വിട്ടു പുറപ്പെട്ടുപോയി. നയമാന്റെ വലിയ പാപം അവന്റെ നിഗളമായിരുന്നു. ഗേഹസിയുടെ വലിയ പാപം അവന്റെ അത്യാഗ്രഹമായിരുന്നു. പ്രിയ സുഹൃത്തെ, ആത്മാവിന്റെ കുഷ്ഠമാണ് അത്യാഗ്രഹമെന്ന് ഈ കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും 6 അധ്യായത്തിലേക്ക് നോക്കി വരാം. ഏലിശയുടെ ജീവിതത്തിന്റെ രണ്ട് ശ്രദ്ധേയമായ അനുഭവങ്ങൾ കൂടി ഈ 6 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഏലിശ ഏലിയാവിൽ നിന്ന് വ്യത്യസ്തനായ വ്യക്തിയായിരുന്നു, എങ്കിലും ഒരു ശ്രേഷ്ഠനായ പ്രവാചകനായിരുന്നു. ഏലിയാവിന്റെ ശുശ്രൂഷ പരസ്യമായിരുന്നു, എന്നാൽ ഏലിശയുടെ ശുശ്രൂഷ അധികവും സ്വകാര്യമായിരുന്നു. ആരാം രാജാവിന്റെ സൈന്യാധിപനായ ആ നയമാനോട് അവൻ ഇടപെട്ടതെങ്ങനെയെന്ന് നാം പഠിച്ചു. എന്നാൽ ഏലിയാവ് അങ്ങനെയായിരുന്നില്ല പ്രവർത്തിച്ചിരുന്നത്. പൊതുജനമധ്യേ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഏലിയാവ് ചെയ്തു. സ്വർഗത്തിൽ നിന്നും തീയും മഴയും ഇറക്കിയ കാര്യം നാം വായിക്കുന്നുണ്ടല്ലോ. ഏലിശ നിശബ്ദനായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഈ രണ്ട് പ്രവാചകന്മാരും ദൈവം ഉപയോഗിച്ചിരുന്ന വ്യക്തികളായിരുന്നു. ഏലിശയുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒരു അത്ഭുതമാണ് തുടർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 6 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത്, പ്രവാചക ശിഷ്യന്മാർ ഏലിശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. ഏലിശയുടെ ജനസമ്മതി ഇത് വ്യക്തമാക്കുന്നു. പ്രവാചക ശിഷ്യന്മാർ അവർ പഠിച്ചിരുന്ന ആ സെമിനാരിയിൽ അവൻ പഠിപ്പിച്ചിരുന്നു എന്ന് തോന്നുന്നില്ലേ? സ്കൂൾ വളർന്നു വന്നു. അവർക്ക് പാർക്കുവാൻ കൂടുതൽ വീടുകൾ, കൂടുതൽ സ്ഥലം ആവശ്യമായി വരുന്നു. ഏലിശയുടെ സാന്നിധ്യവും ജനസമ്മതിയും കാരണമാണ് പ്രവാചക ശിഷ്യന്മാരുടെ സ്കൂൾ ഇത്ര പെട്ടെന്ന് വളരുവാൻ ഇടയായത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതൊരു സ്കൂളിന്റെയും വിലയും മഹത്വവും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കഴിവിനെയും സ്വഭാവത്തെയും പ്രശസ്തിയൊക്കെ ആശ്രയിച്ചാണല്ലോ ഇരിക്കുന്നത്. രീതികളോ മാർഗങ്ങളോ അല്ല, മറിച്ച് ആളുകളാണ് പ്രധാനം. അവൻ ചെയ്തതെന്താണെന്ന് ശ്രദ്ധിക്കാം. 2 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിനൊരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവീൻ എന്ന് അവൻ പറഞ്ഞു. വിദ്യാർത്ഥികൾ തന്നെ അവരുടെ സ്കൂൾ പണിയുന്നു. ഇന്നത്തെ കാലത്ത് ഇത് അസാധാരണമായ ഒരു കാര്യമാണ്. ഇന്ന് എല്ലാ സൌകര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് നൽകിയില്ല എങ്കിൽ അവർ എതിർപ്പ് പ്രകടിപ്പിക്കുമില്ലേ, പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ ഈ വിദ്യാർത്ഥികൾ വേല ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ചു. ഏലിശ അവരെ അക്കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. 3 വാക്യം, അവരിൽ ഒരുത്തൻ ദയ ചെയ്ത് അടിയങ്ങളോടുകൂടെ പോരണമെന്ന് അപേക്ഷിച്ചതിന് പോരാം എന്നവൻ പറഞ്ഞു. ഇത് മനോഹരമായ ഒരു വാക്യമാണ്. ഏലിശയുടെ സ്വഭാവ സവിശേഷത വ്യക്തമാക്കുന്ന ഒരു വാക്യമത്രേ ഇത്. ഈ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഏലിശ പ്രസിദ്ധനും അവരോട് താൽപര്യമുള്ളവനുമായിരുന്നു എന്ന് ഇത് ചൂണ്ടിക്കാണിക്കുന്നു. വാസ്തവത്തിൽ വിദ്യാലയത്തിന്റെ നാല് കെട്ടിന് പുറത്ത് വിദ്യാർത്ഥികൾ തങ്ങളുടെ അധ്യാപകരെ കൂടെ കൊണ്ടുപോകുവാൻ സാധാരണയായി താൽപര്യപ്പെടുമോ? അവരെ ഒഴിഞ്ഞുമാറുവാനാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ ശ്രമിക്കാറുള്ളത്. എന്നാൽ ഏലിശ തങ്ങളോടുകൂടെ പോരേണമെന്ന് ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതായി നാം കാണും. തുടർന്ന് ഒരു ചെറിയ സംഭവം നടക്കുന്നു. അഞ്ചാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം താൽപര്യമുള്ളവനാകുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടുത്തെ ആളുകളോട് ഇപ്രകാരം പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. യാതൊന്നും വിട്ടുകളയണം എന്ന് ഇതിനർത്ഥമില്ല. കോടാലി വെള്ളത്തിൽ വീണ് നഷ്ടപ്പെട്ടു എന്നത് ഒരുപക്ഷെ നമുക്ക് ഇന്ന് നിസാരമായി തോന്നിയേക്കാം. എന്നാൽ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നിസാരമായ കാര്യമല്ലായിരുന്നു. വാസ്തവത്തിൽ അത് ഒരു വലിയ സംഗതിയായിരുന്നു. ഇന്ന് ഒരു ഇരുമ്പുകടയിൽ പോയി ഏത് വിധത്തിലുള്ള കോടാലിയും വാങ്ങിക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഇത് വളരെ നിസാരമായി നാം കരുതുന്നു. എന്നാൽ അക്കാലത്ത് ഏത് വിധത്തിലുള്ള ഇരുമ്പായുധവും അധികമില്ലാതിരുന്നതിനാൽ ഒരു കോടാലി നഷ്ടപ്പെടുക എന്നത് ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. അക്കാലത്തെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശമൂവേലിന്റെ ഒന്നാം പുസ്തകത്തിൽ നിന്നൊരു വാക്യം ശ്രദ്ധിച്ചാൽ മതിയാകും. ആകയാൽ യുദ്ധസമയത്ത് ശൌലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. ശൌലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സൈന്യത്തിൽ ആകെ കൂടെ ഉണ്ടായിരുന്നത് രണ്ട് വാൾ മാത്രമെന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കുകയെ. അക്കാലത്ത് ആയുധങ്ങൾക്കുണ്ടായിരുന്ന ക്ഷാമത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആയതിനാൽ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കൊരു കോടാലി നഷ്ടപ്പെട്ടത് വലിയ നഷ്ടമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് മാത്രമല്ല, അത് അവന്റെ സ്വന്തമായിരുന്നില്ല, താനും വായ്പ വാങ്ങിയതായിരുന്നു എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ശിഷ്യന്റെ സൂക്ഷ്മക്കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ ഇടയായത് എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ ഈ ശിഷ്യൻ കുറ്റക്കാരനായിരുന്നുവെങ്കിൽ അവന്റെ അധ്യാപകനായി ഏലിശ എന്തുകൊണ്ട് അവനെ ശാസിച്ചില്ല? ഏലിശ അവനെ ശാസിച്ചതായി നാം കാണുന്നില്ല. അവൻ സൂക്ഷ്മക്കുറവുള്ളവനായിരുന്നില്ല, വാസ്തവത്തിൽ അവൻ സൂക്ഷ്മതയുള്ളവനായിരുന്നു. കോടാലി ഊരിപ്പോയി അപകടമുണ്ടാകുക അക്കാലത്തൊക്കെ സാധാരണയായിരുന്നു. അത് സാധാരണ സംഭവമായിരുന്നതുകൊണ്ട് മോശയുടെ ന്യായപ്രമാണത്തിൽ ദൈവം അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മരം വെട്ടുവാൻ ഒരുത്തൻ കൂട്ടുകാരനോടുകൂടെ കാട്ടിൽ പോയി. മരം വെട്ടുവാൻ കോടാലി ഓങ്ങുമ്പോൾ കോടാലി ഊരി തെറിച്ച് കൂട്ടുകാരന് കൊണ്ടിട്ട് അവൻ മരിച്ചുപോയാൽ ഇങ്ങനെ കുല ചെയ്തവനെ രക്തപ്രതികാരകൻ മനസ്സിന്റെ ഉഷ്ണത്തോടെ പിന്തുടർന്ന് വഴിയുടെ ദൂരം നിമിത്തം അവനെ പിടിച്ച് അവന്റെ ജീവനെ നശിപ്പിക്കാതിരിക്കുവാൻ അവൻ ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിപ്പോയി ജീവനോടിരിക്കണം. ആവർത്തന പുസ്തകം 19 അധ്യായത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. സാധാരണ നടക്കുന്ന സംഭവമായിരുന്നതുകൊണ്ടാണ് ദൈവം ഇത് ന്യായപ്രമാണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ മനുഷ്യൻ വളരെ സൂക്ഷ്മതയോടെയാണ് മരം മുറിച്ചത്. തന്റെ മുൻപിൽ നിൽക്കുന്നതായിട്ടുള്ള ആളുകളെ മുറിവേൽപ്പിക്കാതെ തന്റെ മുൻപിൽ ആളൊന്നുമില്ല എന്ന് ഉറപ്പാക്കുകയും കോടാലി ഊരിപ്പോകുവാൻ ഇടയാകുന്ന പക്ഷം അത് യോർദാൻ നദിയിൽ വീഴത്തക്കവണ്ണവുമാണ് അവൻ നിലയുറപ്പിച്ചിരുന്നത് എന്ന് കാണുവാൻ കഴിയും. അപകടമുണ്ടാകാത്ത വിധമാണ് അവനത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നാം മനസ്സിലാക്കുവാൻ കഴിയും. ചിലർ കണ്ടുപിടിക്കുന്ന രണ്ടാമത്തെ കുറ്റം അവൻ അത് വായ്പ വാങ്ങിയത് തെറ്റായി എന്നതാണ്. അവനൊരു പാവപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു. അക്കാലത്ത് അവനൊരു കോടാലി വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുമായിരുന്നില്ല, അത് അവന് വായ്പ വാങ്ങേണ്ടതായിരുന്നു. അതെ, ഈ രണ്ട് കാര്യങ്ങളിൽ ഈ പാവപ്പെട്ട വിദ്യാർത്ഥി വിമർശിക്കേണ്ടതില്ല എന്നത്ര എന്റെ വിശ്വാസം. നേരെ മറിച്ച്, ഈ ഊരിപ്പോകുന്ന ശരിയായി ഉറയ്ക്കാത്ത കോടാലി ആരാണ് അവന് വായ്പ കൊടുത്തത്? അയാളെയാണ് കുറ്റം പറയേണ്ടത്, അല്ലേ? അതെ, ഈ ശിഷ്യൻ വളരെ വിഷമത്തിലായി. ഉടമസ്ഥന് ആ കോടാലി തിരികെ കൊടുക്കുവാൻ അവന് കഴിയുകയില്ല. അതിനു പകരം ഒന്ന് വാങ്ങിക്കൊടുക്കുവാൻ അവന് വശവുമില്ല. കോടാലി ഇല്ലാതെ അതിന്റെ ഉടമസ്ഥനെ അഭിമുഖീകരിക്കുന്നത് അവന് ചിന്തിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. എന്താണ് അയാളോട് പറയേണ്ടത് എന്ന് അവനറിയില്ല. ഏലിശയുടെ കരുതൽ ഇത്തരുണത്തിൽ ശ്രദ്ധിക്കുക. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. ഏലിശ ഒരു പ്രവാചകനായിരിക്കെ എന്തുകൊണ്ട് ഈ വിധത്തിൽ ചോദിച്ചു എന്ന് ചിലർ പറയാറുണ്ട്. കോടാലി എവിടെയാണ് വീണത് എന്ന് പ്രവാചകൻ അറിയേണ്ടതായിരുന്നു എന്നതാണ് അവരുടെ വാദം. അവന് അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, അതിൽ കൂടുതൽ അവനറിയാമായിരുന്നു. ഈ യുവാവിനെ പരിശോധിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നും ഏലീശ അറിഞ്ഞിരുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ തനിക്ക് അവനെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ യുവാവിന് കോടാലി വെള്ളത്തിൽ വീണ സ്ഥലം കൃത്യമായി അറിയാമായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. അവൻ സൂക്ഷ്മതയില്ലാത്തവനായിരുന്നു എന്ന് പറഞ്ഞുകൂടാ. ഒരു പരിശോധനയ്ക്ക് വേണ്ടി മാത്രമല്ല ഏലീശ അങ്ങനെ ചോദിച്ചത്, വേറെയും കാരണമുണ്ടായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ ഈ അതിശയത്തെ ചോദ്യം ചെയ്യുന്ന വിമർശകർ ഉണ്ടാകുമെന്ന കാര്യം ദൈവത്തിന്റെ ആത്മാവിന് അറിയാമായിരുന്നു. മറ്റ് അതിശയ പ്രവർത്തികൾക്കെല്ലാം വിശദീകരണം നൽകുന്നത് പോലെ ഇതിനും അവർ പറയും, വെള്ളം വളരെ തെളിഞ്ഞിരുന്നതുകൊണ്ട് ഏതൊരാൾക്കും കോടാലി എവിടെയാണ് കിടക്കുന്നത് എന്ന് കാണാൻ കഴിയുമായിരുന്നു എന്ന്. അതെ, യോർദാൻ നദിയെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്നവർക്കത് ചെളി നിറഞ്ഞതാണെന്നും കലക്കവെള്ളമാണെന്നും അറിവുള്ള കാര്യമാണ്. അത് ചെളി നിറഞ്ഞതും കലങ്ങിമറിഞ്ഞതുമായ ഒരു നദിയാണ്. അതുകൊണ്ടാണ് ഏലീശ ചോദിച്ചത് അത് എവിടെ വീണു എന്ന്, എവിടെയാണ് കോടാലി വീണത് എന്ന് ആ യുവാവിന് കൃത്യമായി പറയുവാൻ കഴിഞ്ഞു. എന്നാൽ അവനത് കാണുവാൻ കഴിയാഞ്ഞതുകൊണ്ട് എടുക്കുവാൻ കഴിഞ്ഞില്ല. വെള്ളം കലങ്ങിയതായിരുന്നതാണ് കാരണം. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് ശ്രദ്ധിക്കുക. 6-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അതെടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അതെടുത്തു. നോക്കണേ, ഇരുമ്പ് വെള്ളത്തിൽ പൊങ്ങി വന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു അതിശയമായിരുന്നു. അറിയപ്പെടുന്ന എല്ലാ ഭൌതിക നിയമങ്ങൾക്കും വിരുദ്ധമായിരുന്നു അത്. യോർദാൻ നദിയുടെ ചെളിവെള്ളത്തിനടിയിൽ നിന്ന് ഒരു കോടാലി പൊങ്ങി വന്നു. അത് അതിന്റെ ഉടമസ്ഥന് തിരികെ കിട്ടി. വീണ്ടും ഉപയോഗപ്രദമായിത്തീരുന്നു. ഇവിടെ മഹത്തകരമായൊരു ദൂത് നമുക്കുണ്ട്. മനുഷ്യൻ ഇന്ന് ഒരു കോടാലി പോലെയാണ്. അവൻ അതിന്റെ പിടിയിൽ നിന്ന് വഴുതിപ്പോയിരിക്കുകയാണ്. അവൻ വീണുപോയിരിക്കുന്നു. പൂർണമായും വീഴ്ച പറ്റിയ അവസ്ഥയാണ് ഇന്ന് അവനുള്ളത്. അതുകൊണ്ട് ദൈവം ഒരു മരം വെട്ടി. ദൈവം അതിനെ മരണമാകുന്ന വെള്ളത്തിലേക്ക് എറിഞ്ഞു. ആ മരമാണ് ക്രിസ്തുവിന്റെ ക്രൂശ്. നമ്മുടെ കർത്താവ് ആ ക്രൂശിലേക്ക് ഇറങ്ങി വന്നു. അവൻ മരണമാകുന്ന വെള്ളത്തിനടിയിലേക്ക് എനിക്ക് വേണ്ടിയും താങ്കൾക്ക് വേണ്ടിയും കടന്നുപോയി. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൌഖ്യം വന്നിരിക്കുന്നു. ക്രിസ്തുവിൽ കൂടി മനുഷ്യൻ ഇന്ന് മരണവും ന്യായവിധിയുമാകുന്ന വെള്ളത്തിൽ നിന്ന് കരകയറുവാൻ കഴിയും. ദൈവത്തിന് അവനെക്കുറിച്ചുള്ള പദ്ധതിയും ഉദ്ദേശവുമാകുന്ന പിടിയിൽ അവനെ പുനഃസ്ഥാപിക്കുവാൻ കഴിയും. ദൈവിക പരിപാടിയിൽ അവന് നടത്തപ്പെടുവാൻ കഴിയും. പൌലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന്. വീണ്ടും അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു, സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഇനി യാതൊരു മനുഷ്യനും ലക്ഷ്യബോധമില്ലാത്ത ഉപയോഗശൂന്യമായ ജീവിതം നയിക്കേണ്ട യാതൊരാവശ്യവുമില്ല. ജീവിതത്തിന് ഉദ്ദേശമോ ലക്ഷ്യമോ ഇല്ലാത്തതാണ് അനേകം ആളുകളെ ആത്മഹത്യയിലേക്ക് നടത്തുന്നത്. ജീവിതത്തിന് യാതൊരർത്ഥവും കാണുവാൻ കഴിയുന്നില്ല. പ്രിയ സഹോദരി, താങ്കൾ യോർദാന്റെ ചെളിത്തട്ടിലായിരിക്കുന്ന ഒരു പഴയ കോടാലി ആയിരിക്കുന്നുവെങ്കിൽ താങ്കളുടെ ജീവിതത്തിന് അർത്ഥമില്ല എന്നത് വാസ്തവം തന്നെ. ക്രിസ്തു തന്റെ ക്രൂശ് മുഖാന്തരം താങ്കളെ ഉയർത്തി തന്റെ പദ്ധതിയിലും പരിപാടിയിലും പുനഃസ്ഥാപിക്കുവാൻ, താങ്കളുടെ ജീവിതം അർത്ഥവത്താക്കി തീർക്കുവാൻ അവന് കഴിയും. ഇന്ന് ഏറ്റവും വലിയ അതിശയം ചന്ദ്രനിൽ പോകുന്നതല്ല. ഇത് പ്രത്യേകം ഓർക്കണം. അഗ്നിരഥത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതുമല്ല. പിന്നെയോ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ അതിശയം, അത്ഭുതം. ഈ ലോകത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് താങ്കളെ ഉയർത്തി ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യബോധവും നൽകി ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ താങ്കളെ പ്രാപ്തിയുള്ള വ്യക്തിയാക്കുന്നതുകൊണ്ട് വാസ്തവത്തിൽ നാം കാണുന്നത് ഏറ്റവും വലിയൊരു അതിശയമാണ്. അത് 7-ാം വാക്യത്തിൽ വായിക്കുന്നു, അതെടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അതെടുത്തു. യേശു താങ്കൾക്ക് വേണ്ടി മരിച്ചു. താങ്കൾ ഇന്ന് ചെയ്യേണ്ടത് കൈനീട്ടി വിശ്വാസത്താൽ അതെടുക്കുക മാത്രമാണ്. താങ്കളെ ഉയർത്തേണ്ടതിന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതെ, താങ്കളുടെ വിശ്വാസത്തിന്റെ കരം നീട്ടി അവനെ ആശ്രയിക്കുമോ? അത് മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്രകാരം താങ്കൾ ചെയ്യുന്നുവെങ്കിൽ രക്ഷ സ്വന്തമാക്കുവാൻ സാധിക്കും. അതിനായി ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ ശക്തീകരിക്കട്ടെ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.